You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം ഡോക്ടർ എസ് ശ്രീകുമാർ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ ശ്രീകുമാർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കേരളത്തിൽ ഒരു മഹാപ്രളയം ഇക്കുറി ഉണ്ടായില്ലെങ്കിൽ കൂടി ഒട്ടേറെ ആളുകൾ ഇക്കുറിയും മരിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലാണ് ഇതിന് പ്രധാന കാരണം. ഇത് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യതകൾ മുന്നിൽ കണ്ടിരുന്നു?
ഞാൻ 2018 നമ്മൾ വളരെ അപ്രതീക്ഷിതമാണ് കേരളത്തില് 2018 കാലവർഷവും തുടർന്നുള്ള മഹാപ്രളയവും, അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. പക്ഷെ ജനങ്ങൾ കരുതിയിരുന്നത്, അല്ലെങ്കിൽ പൊതുവെ കരുതിയിരുന്നത്, ഇനിയും കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടാകുന്നത് ഒരു 100 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന ഒരു 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 പൊതുവെ ഒരു ധാരണ ഉണ്ടായിരുന്നു കേരളീയർക്ക്. പക്ഷെ അതെല്ലാം കാറ്റിൽ പറപ്പിച്ചുകൊണ്ടാണ് 2019 വെള്ളപ്പൊക്കം അത്ര കാര്യമായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളാകെ വലിയ തരത്തിലുള്ള നമ്മുടെ ഉരുൾപൊട്ടലുകളും മലയിടിച്ചിലും അതുപോലെ തന്നെ ഭൂമി പിണ്ടുകീറലും ഇത്തരം ഒരുപാട് പ്രതിഭാസങ്ങൾ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരവസ്ഥയാണ്. അതിനുവേണ്ടിയുള്ള ഒരു 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 തയ്യാറെടുപ്പ് നമ്മൾ പൂർണ്ണമായിട്ടും നടത്തിയെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ കുറെയൊക്കെ കരുതിയിരുന്നു, പക്ഷെ എങ്കിലും ഒരു പൂർണ്ണതയിലേക്ക് അത് എത്തിയിട്ടില്ലായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ.
എന്തെല്ലാം കരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കാര്യം കഴിഞ്ഞ വർഷം ഇത് നടന്നതാണ്, ഒരു പരിധി വരെയെങ്കിലും ഇത് പ്രതീക്ഷിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ് നടന്നിരുന്നു?
നമ്മൾ സാധാരണ നടത്താറുള്ള ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്ലൈഡ് ഹസാർഡ് ഡൊണേഷൻ മാപ്പ് നമ്മുടെ മലമ്പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്, മലയോര മേഖലകൾക്ക് വേണ്ടി. അവിടെയുള്ള ഏതാണ്ട് 1820 സ്ക്വയർ കിലോമീറ്റർ ഏരിയ നമ്മുടെ കേരളത്തിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങളാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ലാൻഡ്സ്ലൈഡ് ഹസാർഡ് സോണേഷൻ മാപ്പ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാൻഡ്സ്ലൈഡ് ഹസാർഡ് സോണേഷൻ മാപ്പ് ഉണ്ടെങ്കിലും അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും അതിനോട് തൊട്ടടുത്ത് തന്നെയൊക്കെയുള്ള നിർമ്മാണ രീതികളും മറ്റുള്ള തരത്തിലുള്ള ക്വാറി പ്രവർത്തനങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ഭൂവിനിയോഗ തെറ്റായിട്ടുള്ള ഭൂവിനിയോഗ രീതികളൊക്കെ തന്നെ ഈ ദുരന്തത്തിന് ആക്കം കൂട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മളിപ്പോൾ ഹൈ ഹസാർഡസ് സോൺസിൽ ചില കരുതലുകൾ എടുത്തിട്ടുണ്ട്. കാരണം അവിടെ ഇപ്പം ക്വാറികൾ അനുവദിക്കാൻ പാടില്ല, അവ എൻവയോൺമെന്റൽ ക്ലിയറൻസ് കിട്ടണമെങ്കിൽ ഒരു ഹൈ ഹസാർഡസ് സോൺ ആവാൻ പാടില്ല എന്ന കൃത്യമായിട്ടുള്ള ധാരണ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, പണ്ട് അതില്ലായിരുന്നു.
ഇതിപ്പോൾ സംഭവിച്ചപ്പോൾ കൂടുതൽ നിരോധനം വരുന്നതായി കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇക്കുറിയും സമാനമായ സാഹചര്യമാണോ കേരളത്തിൽ ഉണ്ടായത്? കുറേ നാൾ, കുറേ ദിവസങ്ങളോളം വരൾച്ച നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കനത്ത മഴ തുടർച്ചയായി വന്നതാണോ പ്രധാന കാരണമായിരിക്കുന്നത്? താങ്കളുടെ തന്നെ പഠനങ്ങളിൽ ഇത് ചൂണ്ടിക്കാട്ടുന്നതായി മുൻപ് വായിച്ചിട്ടുണ്ട്. കൂടുതൽ നാൾ വരൾച്ചയ്ക്ക് ശേഷം കനത്ത മഴ വരുമ്പോൾ ഇത്തരം സംഭവങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന്?
അതെ, നമ്മുടെ ഈ പ്രത്യേകിച്ച് 2018 പല സ്ഥലങ്ങളിലും നമ്മുടെ മലഞ്ചെരുവുകളൊക്കെ ഏതാണ്ട് അബോർട്ടഡ് ലാൻഡ്സ്ലൈഡ്സ് ആയിരുന്നു പല സ്ഥലങ്ങളിലും നടന്നത്. കുറെ ലാൻഡ്സ്ലൈഡുകൾ സംഭവിച്ചു, ചില സ്ഥലങ്ങളിൽ വിണ്ടുകീറൽ നടന്നു. അതായത് ഭൂമി ഇടിഞ്ഞങ്ങ് താഴ്ന്നോട്ട് പോയിട്ടില്ല, വിണ്ടുകീറലും സബ്സിഡൻസും നടന്നിരുന്നു. അതൊക്കെ ഒരു അബോർട്ടഡ് ലാൻഡ്സ്ലൈഡ് ആണെന്ന് തന്നെ നമുക്ക് കരുതേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഇത്തരം തരത്തിലുള്ള വലിയ തരത്തിലുള്ള ചലനങ്ങളൊക്കെ നമ്മുടെ ഈ മലമ്പ്രദേശങ്ങളിൽ നടന്നുകൊണ്ട് തന്നെ വേറെ പല സ്ഥലങ്ങളുമൊക്കെ അസ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു മെറ്റാസ്റ്റേബിൾ കണ്ടീഷനിലാണ് മലമ്പ്രദേശങ്ങൾ മുഴുകി 2018 ശേഷം. പക്ഷെ ഇത്തവണ അപ്രതീക്ഷിതമായിട്ടുള്ള മഴയായിരുന്നു. ജൂണും ജൂലൈയും നമുക്ക് കൃത്യമായിട്ടുള്ള മഴ, നമുക്കിപ്പോൾ പ്രത്യേകിച്ച് വയനാട് നോക്കുവാണെങ്കിൽ -36 ഡെഫിഷ്യൻ്റ് ആയിരുന്നു, നോർമൽ റെയിൻഫോളിനെക്കാട്ടിലും ഡെഫിഷ്യൻ്റ് ആയിരുന്നു വയനാട്ടിലുള്ള മഴ. പക്ഷേ ഏതാണ്ട് 8, 9, 10 കൊണ്ട് അത് നോർമലായി, മഴ നോർമലായി. അതായത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, 1, 2, 3 ദിവസം കൊണ്ട് ഏതാണ്ട് 100-400 മില്ലിമീറ്റർ മഴ ഇവിടെ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്കിതുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടെ സ്പ്രെഡ് ഉണ്ടായിരുന്നു പറയാം. പക്ഷേ ഇത്തവണ ഈ 8, 9, 10 വളരെ ശക്തമായിട്ടുള്ള മഴയാണ് ഈ വയനാട് പോലുള്ള ജില്ലകളിൽ ലഭിച്ചത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ -36 എന്ന് പറയുന്നത് 3 ദിവസം കൊണ്ട് അത് ഓവർകം ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സ്പെൽ ഏതാണ്ട് 50 മില്ലിമീറ്റർ ഒരു ദിവസം കിട്ടുന്ന മഴ എന്ന് പറയുന്നത് ഏതാണ്ട് 1 മണിക്കൂറിൽ എങ്ങനെ കിട്ടിയായിരിക്കും. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ഉരുൾപൊട്ടലിന്റെ പ്രേരകമായിട്ടുള്ള ട്രിഗറിങ് ഫാക്ടർ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹസാർഡ് സോണേഷനിൽ നമ്മൾ ഒരു കനം, മേൽമണ്ണിന്റെ കനം, അതുപോലെ തന്നെ അവിടെയുള്ള റോക്കുകളുടെ ദ്രവിച്ച പാറകളുടെയും മേൽക്കം മേൽമണ്ണിന്റെയും കൂടെയുള്ള തിക്നസ്, അതുപോലെ തന്നെ ചരിവ്, വെള്ളം ഊർന്നു പോകാനുള്ള സാധ്യതകൾ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നിർമ്മാണ രീതികൾ പലപ്പോഴും അനുയോജ്യമായിട്ടുള്ള രീതിയിലല്ല അവിടെ പോകുന്നത്, പ്രത്യേകിച്ച് വയനാട് ഇടുക്കി മലമ്പ്രദേശങ്ങളിലൊക്കെ തന്നെ. അവിടെയൊക്കെ നീർച്ചാലുകൾ പലപ്പോഴും അത് നികത്തുന്നു, അല്ലെങ്കിൽ നീർച്ചാലുകൾ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ ഇത് വലിയ പ്രശ്നമാണ്. അപ്പം ഒഴുകി വളരെ ഫ്രീ ആയിട്ട് ഒഴുകി പോകേണ്ട വെള്ളം അതിനെ തടഞ്ഞു നിർത്തുന്നതുകൊണ്ട് വെള്ളം ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത ഈ പ്രദേശങ്ങളിലൊക്കെ വർദ്ധിച്ചതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും.
ഡോക്ടർ ശ്രീകുമാർ,
ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്.
ഡോക്ടർ ശ്രീകുമാർ, ഇപ്പോൾ വളരെയധികം ചർച്ചയായിരിക്കുന്ന കാര്യമാണ് മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടുകളും നിഗമനങ്ങളും അവഗണിച്ചു എന്നുള്ള കാര്യങ്ങൾ. ഇത് എത്രമാത്രം പ്രസക്തമാണ്? താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്?
നമ്മൾ ഹസാർഡ് സോണേഷൻ മാപ്പിനകത്ത് നമുക്ക് കുറച്ചുകൂടെ പ്രിപ്പയർനെസ് നമുക്ക് എടുക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ആരുടെയും കുറ്റമായിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല, കാരണം കേരളം ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ നമുക്ക് ഇനിയുമെങ്കിലും അമാന്തിക്കരുത്, കാരണം വലിയ തരത്തിലുള്ള, കാരണം ഈ ഇത് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട കരുതൽ മുൻകരുതലും ജാഗ്രതയും നമുക്ക് പുലർത്തണം എന്നുള്ളതാണ്. ഒരു കാര്യം പറയാം, നമുക്കിപ്പം നമുക്കിവിടെ കേരളത്തിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള ലാൻഡ്സ്ലൈഡ് ഹസാർഡ് സോണേഷൻ മാപ്പ്, ഞങ്ങളൊക്കെ ലാൻഡ്സ്ലൈഡ് ഹസാർഡ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ ലാൻഡ്സ്ലൈഡ് ഹസാർഡ് സോണേഷൻ മാപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാതെ ഇപ്പൊ ഒഫീഷ്യലായിട്ട് നമ്മൾ നാഷണൽ സെന്റർ ഫോർ സയൻസ് പ്രിപ്പയർ ചെയ്ത ലാൻഡ്സ്ലൈഡ് ഹസാർഡ് സോണേഷൻ മാപ്പ് പ്രകാരമാണ് ഇപ്പൊ പ്രവർത്തിച്ചു വരുന്നത്. അത് ദുരന്ത നിവാരണ KSDMA അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിന്റെ വെബ്സൈറ്റിൽ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മാപ്പുകളൊക്കെ തന്നെ 1:25,000 അല്ലെങ്കിൽ 1:50,000 എന്നുള്ള ഒരു സ്കെയിലിലാണ് ഈ ലാൻഡ്സ്ലൈഡ് ഹസാർഡ് സോണേഷൻ മാപ്പുകളെല്ലാം തന്നെ. ഇത് നമുക്ക് ഒരു കഡസ്ട്രൽ ലെവലില് അല്ലെങ്കിൽ ഒരു 1:5,000 അല്ലെങ്കിൽ 1:10,000 എന്ന ഒരു സ്കെയിലിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി നമുക്ക് ഈ ദുരന്ത നിവാരണത്തിനുള്ള മാർഗങ്ങളും കരുതലുകളും നമുക്ക് എടുക്കാം എന്നാണ് ഇതിന്. അവനവൻ അറിയണം, അവനവൻ താമസിക്കുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടോ, ആ ഒരു സ്ഥലത്തിലേക്ക് വില്ലേജും നമ്മുടെ പഞ്ചായത്തും ഒക്കെ വരേണ്ട സ്ഥലം. അവിടെയാണ് നമുക്കിപ്പം ഉള്ള പ്രശ്നം. ആ ഗ്യാപ്പ് ഇന്നും നിലനിൽക്കുന്നു. അത് നമുക്ക് അവിടുത്തെ ജനങ്ങളെ, പ്രദേശവാസികളെ സ്വയം അവർക്ക് ഇത് പ്രശ്നങ്ങളാണ്, ഇങ്ങനൊക്കെ ചെയ്യണം, ഇവിടെ ഇതൊരു ഹസാർഡ് സോണാണ് എന്നറിഞ്ഞ് പ്രവർത്തിച്ചെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ ദുരന്തത്തിന്, ഈ ആ പ്രകൃതിക്ഷോഭങ്ങളുടെ ദുരന്തത്തിൽ നിന്നും നമുക്ക് കുറേയൊക്കെ മുക്തി കിട്ടും.
കേരളത്തിൽ പാലക്കാട്ടുള്ള ഇന്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെന്ററിന്റെ ഡയറക്ടറും മുതിർന്ന ജിയോളജിസ്റ്റുമായ ഡോക്ടർ എസ് ശ്രീകുമാറാണ് SBS മലയാളത്തിൽ കേരളത്തിൽ ഒട്ടേറെ ആളുകൾ മരിക്കാനിടയായ മണ്ണിടിച്ചിലിന്റെ കാരണങ്ങൾ പരിശോധിക്കുന്നത്. ഡോക്ടർ ശ്രീകുമാർ, കഴിഞ്ഞ വർഷത്തെ മഹാപ്രളയത്തിൽ നിരവധി ആളുകൾ മരിച്ചു, അതിന് പിന്നാലെ ഇപ്പോൾ 2-ാം വർഷവും ഒട്ടേറെ ആളുകളാണ് കേരളത്തിൽ മരിക്കുന്നത്. ഇത്തരത്തിലൊരു സ്ഥിതി, അല്ലെങ്കിൽ ഇത് എല്ലാ വർഷത്തെയും ഒരു സംഭവമായി മാറുമെന്നുള്ള ആശങ്ക പലർക്കും ഉണ്ടാകാം, ഇതേക്കുറിച്ച് എന്താണ് തോന്നുന്നത്?
ആഗോളതലത്തിൽ തന്നെ കാലാവസ്ഥയിൽ ഒരു വലിയ മാറ്റം നമ്മൾ കാണുന്നു. അത് എല്ലായിടത്തും അതെ, ഇത് നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അതെ, നമ്മുടെ ലോകമെമ്പാടും ഈ തരത്തിലുള്ള ഒരു ഷിഫ്റ്റ് ഇൻ റെയിൻഫോൾ അല്ലെങ്കിൽ അത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രീംസ് ആണ്. ഇവിടെ മഴ പെയ്യുന്നു, അതോടൊപ്പം വരൾച്ചയാണ്. ഏപ്രിൽ മെയ്യിലൊക്കെ ഇവിടെ വരൾച്ചയുടെ കൊടും വരൾച്ചയാണ് കേരളത്തിലുള്ളത്. ഈ മഴ പെയ്യുന്നു എന്നുള്ളതല്ലാതെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരൾച്ചയാണ് അനുഭവപ്പെടാൻ പോകുന്നത്. ഈ ഒരു 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 മാറ്റം അത് ലോകമെമ്പാടും ഉണ്ട്. അത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ ഒരു കാലാവസ്ഥാ മാറ്റത്തിന് വി ഹാവ് ടു അഡാപ്റ്റ് ടു ദി ചേഞ്ചസ് ഇൻ ദി ക്ലൈമാറ്റിക് ചേഞ്ച്. അതായത് ഒരു നമുക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട്, അതിനു വേണ്ടിയുള്ള ഒരു എന്താണ് എൻവയോൺമെന്റൽ റിസ്ക് റിഡക്ഷൻ, അതാണ് നമ്മൾ ഇപ്പം ചെയ്യാനുള്ളത്.
അതിലെന്തായിരിക്കണം പ്രധാനമായിട്ട്
മാനേജ്മെന്റിൽ കൂടെ,
അതിലെന്താണ് പ്രധാനപ്പെട്ട കാര്യം, നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്?
എൻവയോൺമെന്റൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് തന്നെയാണ് ഇതിനകത്ത്. ഇവിടെ വേണ്ടത് നമുക്കറിയാം, മറ്റുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു സ്പേഷ്യൽ സോണേഷൻ ഉണ്ട്. എവിടെ ക്വാറിയാവാം, എവിടെ വീടുകളാവാം, എവിടെ കൃഷി എവിടെയാവാം, ഇത്തരത്തിലുള്ള സ്പേഷ്യൽ സൊണേഷൻ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഇല്ല. ഇതൊരു വലിയ തരത്തിലുള്ള പ്രശ്നമാണ്. നമുക്കൊരു സ്പേഷ്യൽ സൊണേഷൻ ആവശ്യമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ അത് അറിയണം. കാരണം ഒരുപക്ഷെ ഞങ്ങൾ ഇവിടെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുകളൊക്കെ ഇവിടെ ചർച്ച ചെയ്തു. പ്രൊഫസർ ഗാഡ്ഗിൽ കമ്മിറ്റി ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺസ് അല്ലെങ്കിൽ ഫ്രജൈൽ സോൺസ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഇത് വന്നപ്പോഴത്തേക്ക് ഒരു പക്ഷേ എല്ലാവരും ഇത് തള്ളിക്കളയാണ് ചെയ്ത്. ഇത് ഇത് കേൾക്കാനോ ഇത് ശരിക്കും അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് ഇത് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം അന്ന് ആ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാതെ അതിനെപ്പറ്റി ചർച്ച ചെയ്യാതെ നമ്മൾ ഇവിടെ മാതൃ റിപ്പോർട്ട് നമ്മൾ തിരസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് നമുക്ക് പാടില്ല. അതിന് നമുക്കൊരു എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു വികസനം അത്തരത്തിലുള്ള ഒരു 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 എന്താണ് ഒരു കർമ്മ പദ്ധതി അതിലൂടെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കാണുന്ന വാർത്തകളിൽ കാണുന്ന ഒരു വാക്ക് സോയിൽ പൈപ്പിംഗ് എന്നുള്ളൊരു വാക്കാണ്. അത് എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ ഒരു വ്യക്തത ലഭിക്കാനായിട്ട്?
കേരളത്തിൽ 2004 ആദ്യമായിട്ട് ഈ സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം നോട്ട് ചെയ്യുന്നത് കേരള നാഷണൽ സെന്റർ ഫോർ സയൻസ് സയൻസിലെ കുറെ ശാസ്ത്രജ്ഞന്മാരാണ് ആദ്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം നമുക്ക് തുടർച്ചയായിട്ട് 2012 നമ്മൾ ഇടുക്കിയിൽ വലിയ തരത്തിലുള്ള സോയിൽ പൈപ്പിംഗ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 2018 നമ്മുടെ തൃശ്ശൂർ ഒരിക്കലും അത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാത്ത സ്ഥലമാണ്. അവിടെ സോയിൽ പൈപ്പിംഗ് ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് അതിന്റെ മാനിഫെസ്റ്റേഷൻ എന്നുള്ള നിലയിലാണ് അവിടെ വലിയ തരത്തിലുള്ള ക്രാക്കുകളും അതുപോലെ തന്നെ ഭൂമി ഇടിഞ്ഞു താഴ്ന്നും വലിയ കിണർ പോലെയുള്ള ചില പ്രതലങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തത്. അപ്പൊ ഈ സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു പ്രോസസ്സാണ്. ഭൂമിയുടെ അന്തർഭാഗത്ത് നടക്കുന്ന, പ്രത്യേകിച്ച് വെട്ടുകല്ല് നിറഞ്ഞ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ വെള്ളം ഇറങ്ങിച്ചെന്ന, ഇപ്പൊ വെള്ളം ഇറങ്ങുക എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഫ്രാക്ചർ കൂടെ ആവാം, അതല്ലെങ്കിൽ പണ്ട് ജീർണിച്ച മരങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ അതിന്റെ പേരുകൾ ജീർണിച്ചു കഴിയുമ്പോൾ അതിൽ കൂടെ വെള്ളം ഇറങ്ങാം. അങ്ങനെ വെള്ളം ഇറങ്ങി വെട്ടുകൽ മേഖലയിൽ ചെന്ന് അതിന്റെ താഴെയുള്ള വളരെ ദൃഢത കുറഞ്ഞ കളിമണ്ണ് ഏറ്റവും കൂടുതൽ തങ്ങിയിരിക്കുന്ന ഈ പ്രദേശത്ത് കൂടി വെള്ളം ശക്തിയായിട്ട്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1-2 24 മണിക്കൂറിൽ കിട്ടേണ്ട മഴ 1 മണിക്കൂറിനകത്ത് പെയ്യുമ്പോഴത്തേക്ക് ഈ വെള്ളം വളരെ ശക്തിയായിട്ട് പെയ്യുന്നു. ഇത് താഴേക്ക് ഒഴിക്കുന്നു, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു. അതിന്റെ മർദ്ദം ഭയങ്കരമായിട്ട് കൂടുകയാണ് ഈ പ്രദേശത്ത് ചെല്ലുക. ഈ ലിത്തോമാർച്ച് വെട്ടുകലിന്റെ താഴെയുള്ള ലിത്തോമാർച്ച് ക്ലേയിൽ, അപ്പൊ ഈ മർദ്ദം ഉള്ളത് കൊണ്ട് വെള്ളത്തിന് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വിടവുകളിൽ കൂടി വെള്ളം ശക്തിയായിട്ട് അങ്ങ് ഒഴുകി പോവുകയാണ്. അതുകൊണ്ട് ഈ കളിമണ്ണിനെയും വെള്ളത്തിൽ കൂടെ കളിമണ്ണിനെ ലയിപ്പിച്ച് അത് ഒരു സസ്പെൻഡഡ് പാർട്ടിക്കിളായിട്ട് ഇത് മൂവ് ചെയ്ത് താഴേക്ക് തള്ളി വരികയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് ചെറിയ പൈപ്പ് പോലുള്ള, ഇപ്പം 2 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള വ്യാസമുള്ള ഒരു പൈപ്പ് അത് വലുതായി ക്ലേ പോയി വലിയ തരത്തിലുള്ള ഡയമീറ്ററിലുള്ള ഏതാണ്ട് 20 സെന്റിമീറ്റർ 50 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള വലിയ തണല് പോലെ ശരിക്കും പൊള്ളയാവുകയാണ് ഭൂമിയുടെ അടി, ഭൂമി അന്തർഭാഗത്ത് പൊള്ളയാവുന്ന ഒരു ഇത്. ഇത് വെളിയിലൊക്കെ നമുക്ക് ലൈം സ്റ്റോൺ ടെറൈനിലൊക്കെ ഇത് വളരെ സാധാരണമാണ്. പക്ഷെ ഇന്ന് കേരളത്തില് ഇതൊരു വലിയ തരത്തിലുള്ള ഭീഷണി. ഇന്ന് കേരളത്തിലെ അത് അഗ്രികൾച്ചർ സെക്ടറിനുമുണ്ട്, നമ്മുടെ സാധാരണ പാവപ്പെട്ട ജനങ്ങളെയൊക്കെയാണ് ഇത് കൂടുതലും എഫക്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു ഭീഷണി ഇന്ന് വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പഠന വിധേയമാക്കേണ്ടതാണ്.
ഇനിയിപ്പോൾ പലരും തിരിച്ച് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും എല്ലാം ഉണ്ടായ പ്രദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പലരും പോകുന്നുമുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ടോ ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഇപ്പോൾ അപകടങ്ങൾ നടന്ന പ്രദേശങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്നവരുടെ കാര്യമെടുത്താൽ?
ഈ ഇനിയിപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മലമ്പ്രദേശങ്ങളൊക്കെ ഇപ്പം വളരെ വീക്കായിട്ടുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് അതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി വളരെ കുറവാണ്, കുറഞ്ഞ രീതിയാണ്. 1 ഫാക്ടർ ഓഫ് സേഫ്റ്റി പോലും ഇല്ല. എന്നാ പിന്നെ പൊട്ടിപ്പോയില്ലേ എന്ന് ചോദിക്കാം. പക്ഷെ അത് നമ്മുടെ വൃക്ഷങ്ങളുടെയൊക്കെ ഈ വേരുകളും ഒക്കെ ചേർന്ന് ഇതിനെ പിടിച്ചു നിർത്തുന്ന ഒരു സ്വഭാവമാണുള്ളത്. പക്ഷെ എന്താ, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി, നമ്മുടെ റോക്കിനകത്തുള്ള ഡിസ്കണ്ടിന്യൂണ്ടൊക്കെയാണ് ഈ മണ്ണും മേൽമണ്ണും ഒക്കെ കൂടി ഇപ്പോഴും നമ്മുടെ മരം ചെരുവുകളിൽ ഇരിക്കുന്നത്. പക്ഷേ ഇപ്പം കുതിർന്നിരിക്കുകയാണ്, മഴ നന്നായിട്ട് പെയ്ത് കുതിർന്നിരിക്കുന്ന നല്ല സ്റ്റീപ്പ് സ്ലോപ്പിൽ കുതിർന്നിരിക്കുകയാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഇനിയും ഒരു ചെറിയ ചിലപ്പോൾ ഒരു മഴ, അതല്ലെങ്കിൽ നല്ല ട്രക്ക് ഒരു റോഡ് സൈഡ് ആണെങ്കിൽ ഒരു നല്ല ട്രക്ക്, നല്ല വെയിറ്റ് ഉള്ള ഒരു മെഷീനറി രണ്ടെണ്ണം അതിലെ കൂടെ പോവുകയാണെങ്കിൽ ആ പ്രകമ്പനം കൊണ്ടുപോലും ഈ പ്രദേശങ്ങൾ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മെഷീനറി വരുന്നത് പോലും ഒരു ദുരന്തത്തിലേക്ക് ചിലപ്പം എത്തിക്കാം. കാരണം ഈ കുതിർന്നിരിക്കുകയാണിത്, ഏത് സമയത്തും ഇത് നിരങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വളരെ പ്രിക്കോഷൻ, നമ്മൾ ഈ സമയങ്ങളിലാണ് നമുക്ക് കൂടുതലും ജാഗ്രത നമുക്കുണ്ടാകും. നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2018 ഇതുപോലുള്ള ഒരു ദുരന്തത്തിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ മണ്ണ് മാറ്റി എടുക്കുന്ന സമയത്താണ് വേറൊരു സ്ഥലത്ത് ഉരുൾ മലയിടിച്ചിൽ നടക്കുന്നത് തൊട്ടടുത്ത് തന്നെ. അങ്ങനെ ഒരു ചായക്കടക്കാരൻ അയാളുടെ കാപ്പിക്കടയും ഒക്കെ നഷ്ടപ്പെട്ട അനുഭവം നമുക്കുണ്ട്. അപ്പൊ ഈ ചെറിയ പ്രകം, അപ്പൊ ഈ ചെറിയ പ്രകം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് ക്വാറികളുടെ ബ്ലാസ്റ്റിംഗ് ആണ് വരാൻ പോകുന്നത്. അപ്പൊ ഈ ക്വാറികളുടെ ബ്ലാസ്റ്റിംഗ് എങ്ങനെ വരുന്നു, അതിന്റെ ഇമ്പാക്ട് എന്താണ്, ഇതൊക്കെ വളരെ നമ്മൾ സശ്രദ്ധം നമ്മൾ നിരീക്ഷിക്കുകയും നമ്മൾ നോക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ട്.
വളരെയധികം നന്ദി ഡോക്ടർ ശ്രീകുമാർ. SBS മലയാളത്തിൻ്റെ ശ്രോതാക്കൾക്കായി കേരളത്തിലെ മണ്ണിടിച്ചിലിൻ്റെ കാരണങ്ങളെക്കുറിച്ചും വരും ദിവസങ്ങളിൽ അവിടെ എന്ത് പ്രതീക്ഷിക്കാമെന്നും വിശദീകരിച്ചതിന്.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.